നമസ്കാരം ശ്രീ സനൽകുമാർ ശശിധരൻ, സ്വാഗതം എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക്.
നമസ്കാരം.
ഈ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ താങ്കളുടെ ചിത്രം കോടതി ഇടപെടലോടുകൂടി ഇന്ത്യൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ കഴിയുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോഴും ഇനി വേണമെങ്കിലും എതിർക്കാം എന്നുള്ളത് ഒരു സാഹചര്യമായി ബാക്കി നിൽക്കുന്നു. പക്ഷേ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന നാട്ടിൽ സ്വന്തം സിനിമ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നിരിക്കുന്നു. ഓസ്ട്രേലിയ പോലൊരു രാജ്യത്ത് ഇപ്പോൾ രണ്ടാമത്തെ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നു. താങ്കളൊരു അതിഥിയായി ഇവിടെ എത്തുകയും ചെയ്തിരിക്കുന്നു. എന്ത് തോന്നുന്നു ഇപ്പോൾ ആദ്യം ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ?
വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നാടിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാടിനെയാണ്. കാരണം എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്ന, തിരിച്ചു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്നുള്ള നിലയിലാണ് നമ്മൾ നമ്മുടെ നാടിനെ പറ്റി ആലോചിക്കുന്നത് തന്നെ. അതിലപ്പുറം ഒരു ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരില്ല. പക്ഷെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയായി തുടങ്ങി. എങ്ങനെയാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ അന്യരാക്കുന്നത്, പിന്നെ കഴിയുന്നത്ര നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പേടി തോന്നിത്തുടങ്ങിയിട്ടുണ്ട്.
താങ്കൾ ഇപ്പോൾ എങ്ങനെയാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് എന്നാണ് പറഞ്ഞത്, അപ്പൊ അങ്ങനെ ഒരു പൊതുവിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നാണോ തോന്നുന്നത് ഒരു സിനിമ എടുക്കുമ്പോൾ?
തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൊക്കെ നാട്ടുകാരുടെ ഇടപെടൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത സിനിമ അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത എഴുത്ത്, എനിക്കിഷ്ടമില്ലാത്ത ചിത്രം, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടവും ഓരോരുത്തരുടെയും അനിഷ്ടവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന, എല്ലാവരെയും നോവിക്കാതിരിക്കുന്ന എന്തെങ്കിലും ഒരു കലാസൃഷ്ടി ഈ ലോകത്ത് എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു ദുരന്തത്തിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ തോന്നൽ.
പക്ഷെ അതിന്റെ മറുവശത്ത് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. കാരണം നമ്മളിപ്പോൾ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു നിലപാടാണല്ലോ മതവികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കുക എന്നുള്ളത്. താങ്കളുടെ സിനിമയ്ക്ക് സെക്സി ദുർഗ എന്ന ഒരു പേര് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ദുർഗ എന്നുള്ളത് ഹിന്ദുമതത്തിലെ ഒരു ദൈവമാണെന്നും അതിനെ സെക്സി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടൊരു ചിത്രം ഒരു പേര് വരുമ്പോൾ സ്വാഭാവികമായും ചിലരുടെയെങ്കിലും മതവികാരം വ്രണപ്പെടുമെന്നും താങ്കൾക്ക് മുൻകൂട്ടി അറിയില്ലായിരുന്നു?
നമ്മുടെ കാമാത്തിപുര എന്നുള്ളൊരു സ്ഥലമുണ്ട്. കാമാത്തിപുര, കാമാത്തി എന്നുള്ളത് ഈ പറയുന്ന പിന്നെ ദുർഗയുടെയും പിന്നെ കാളിയുടെയും ഒക്കെ ഒരു വകഭേദമായിട്ട് പറയുന്ന സംഭവമാണ്. കാമാത്തിപുരം എന്താണെന്ന് അറിയാമല്ലോ അല്ലേ?
അതെ അതെ, തീർച്ചയായും.
അപ്പോ അത് പ്രശ്നമില്ല. അവിടെ അവിടെ ഉള്ള ദുർഗമാരെ എന്താ ഇവരെല്ലാം പൂജിക്കുകയാണ് ചെയ്യുന്നത്, അതൊന്നും പ്രശ്നമല്ല.
അത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പേരിട്ടത്?
അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ.
പൊതുവിൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
അതാണ്, അപ്പൊ ഈ ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല.
തീർച്ചയായും. എന്തായാലും ഞാൻ പൊതുവിൽ ഉയർന്ന വിമർശനം അതായതുകൊണ്ട് തന്നെ ചോദിച്ചതാണ്. ഇപ്പോൾ എന്തായാലും താങ്കൾ എങ്ങനെയാണ് ചിത്രത്തെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? സെക്സി ദുർഗ എന്നാണോ എസ് ദുർഗ എന്നാണോ?
സെക്സി ദുർഗ എന്നുള്ള പേരിട്ടത് വെറുതെ ഒരു പിന്നെ എന്താണ് ബഹളം ഉണ്ടാക്കുക, വിവാദം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയൊന്നുമല്ല. നമ്മുടെ നാട്ടില് ഇതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഖജുരാഹോയിൽ പോയി കഴിഞ്ഞാൽ ഖജുരാഹോയിലെ ശില്പങ്ങൾ ശരിക്കും ഈ ലോകത്ത് ഒരിടത്തും ഉണ്ടാകാത്ത അത്രയും സെക്ഷൽ ലിബറേഷനെ പറ്റി ചിന്തിക്കുന്ന പറയുന്ന ശില്പങ്ങളാണ്. അപ്പൊ അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അതൊന്നും അതൊക്കെ നമ്മുടെ നാട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴൊന്നും ഉണ്ടാകാത്ത പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10,000 വർഷം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്തിനാണ് ഞാൻ ഈ പറയുന്ന ഈ നൂറ്റാണ്ടിൽ നമ്മൾ പണ്ടൊന്നും ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കണം ഞാനൊരു സിനിമ എടുക്കുമ്പോ? അപ്പൊ എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? എന്താണ് നമ്മുടെ സംസ്കാരത്തെ പറ്റിയുള്ള നമ്മുടെ നാടിന്റെ വിചാരം? എന്തെങ്കിലും ഒരു കാര്യം അറിയാവോ ഈ പറയുന്ന ആളുകൾക്ക്? ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വലിയ അഭിമാനം കൊള്ളുന്ന ആൾക്കാരോട് പലരും എന്നെ വിളിച്ചിട്ട് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, കാമരൂപിണി എന്നാണ് പിന്നെ സൗന്ദര്യ ലഹരിയില് ദേവിയെ പറ്റി പറയുന്നത്. സ്ഥാനത്തെക്കുറിച്ചും പിന്നെ സ്ത്രീയുടെ ദേവിയുടെ അവയവ അംഗ ഭംഗിയെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ടുള്ള പിന്നെ ശ്ലോകങ്ങൾ അതിനകത്തുണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല ആർക്കും. അതിലൊന്നും ഒരു യാതൊരു പ്രശ്നവുമില്ല. അത്തരത്തിലുള്ള വലിയ വിശാലമായിട്ടുള്ള ചിന്തകളുള്ള ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. അതൊരു ഒരു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതമല്ല, അത് അതൊരു വലിയ വേറൊരു സംഗതിയാണ്. അതേപ്പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ ആളുകൾ ഇതെല്ലാം ഞങ്ങളുടെ കുത്തകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ആള് വേറെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതൊന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പുറത്ത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വളരെ വലിയ ഒരു ദുരന്തമാണ് ശരിക്കും. അത് അവർക്ക് തന്നെ അറിയില്ല, അവര് ഇരിക്കുന്ന അവർക്ക് അവര് അവകാശപ്പെടുന്ന ഒരു സംസ്കാരത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുകയാണ് അവർ ചെയ്യുന്നത്.
താങ്കൾ പറഞ്ഞു വരുന്ന ഈ പ്രശ്നമുണ്ടാക്കുന്നവർ യഥാർത്ഥത്തിൽ ഹിന്ദു സംസ്കാരം, ഹൈന്ദവ സംസ്കാരത്തിനെതിരെ അല്ലെങ്കിൽ അതിനെതിരെ പറയുന്നവരും അതിനെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നവരുമാണ് എന്നുള്ളതാണോ?
തീർച്ചയായിട്ടും.
ഇപ്പോൾ ഈ ഒരു പേര് മാറ്റാൻ പറഞ്ഞപ്പോൾ, സെൻസർ ബോർഡ് പേര് മാറ്റി മാത്രമേ റിലീസ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, അത് അംഗീകരിച്ചു കൊടുക്കാമെന്നൊരു മാനസികാവസ്ഥയിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു?
ശരിക്കും പേര് മാറ്റിയാൽ മാറുന്നതല്ല എന്റെ സിനിമയുടെ കാര്യം. എന്റെ സിനിമയുടെ പേര് മാറ്റിയാൽ മാറാത്തത് കൊണ്ടാണല്ലോ അവര് പേര് മാറ്റിയിട്ടും കലി അടങ്ങാതെ ആ സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന് ശടിക്കുന്നത്. പേര് മാറ്റിയാൽ മാറില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് പേര് മാറ്റാൻ തയ്യാറായത്.
ഇതിൽ ദുർഗ എന്ന ഹൈന്ദവ ദൈവത്തെ പരാമർശിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ താങ്കളുടെ ചിത്രത്തിൽ?
ദുർഗ എന്നുള്ള ഹൈന്ദവ ദൈവത്തെ അപമാനിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇന്ന് ഇന്നത്തെ അവസ്ഥയിൽ ആ സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് കിട്ടില്ലായിരുന്നു. ഒരു ഫ്രെയിം പോലും കട്ട് ചെയ്യാൻ ആവശ്യപ്പെടാതെയാണ് സെൻസർ ബോർഡ് ആ സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് തന്നത്. അതായത് അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് സ്ക്രീനിങ് വിത്ത് പാരന്റൽ ഗൈഡൻസ് എന്നാണ് ആ UA എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ അർത്ഥം ആ സിനിമയിൽ യാതൊരു തരം പ്രകോപനം സൃഷ്ടിക്കുന്ന ഒന്നുമില്ല എന്നാണ്.
തീർച്ചയായും വ്യക്തമാണ്. എന്തായാലും നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങൾ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു, നിരവധി രാജ്യാന്തര മേളകളിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. താങ്കൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് കേരളത്തിൽ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നും മറ്റും ഇതിനൊരു സപ്പോർട്ട് പിന്തുണ കിട്ടുമെന്ന കാര്യത്തിൽ?
സെമിറ്റിക് മതങ്ങളെ പോലെ പെരുമാറുന്ന സർക്കാരുകളും പൊളിറ്റിക്കൽ പാർട്ടികളും ഉള്ള ഒരു സ്ഥലത്ത് നിന്നും എന്റെ സിനിമയ്ക്ക് സപ്പോർട്ട് കിട്ടാൻ പോകുന്നില്ല. അത് കേന്ദ്രത്തിലായാലും ശരി കേരളത്തിലായാലും ശരി, കേരളത്തിലും ഇപ്പോൾ നടക്കുന്നത് ഒരുതരം സെമിറ്റിക് പാർട്ടി പൊളിറ്റിക്സ് ആണ്. അതിനകത്ത് നിന്ന് എന്റെ സിനിമയ്ക്ക് യാതൊരു സപ്പോർട്ടും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എതിരഭിപ്രായങ്ങൾ മാനിക്കുകയും വിമർശനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കടമ അത്തരം സിമ്പിളായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കടമ നിർവഹിക്കാൻ തയ്യാറുള്ള പാർട്ടികളല്ല കേന്ദ്രത്തിലും കേരളത്തിലും ഇപ്പൊ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല.
പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും അധികം ചർച്ചകൾ നടക്കുകയും ഏറ്റവും അധികം മാധ്യമ ചർച്ചകളും പ്രക്ഷോഭങ്ങളും എല്ലാം നടക്കുന്നൊരു സംസ്ഥാനം കേരളമാണല്ലോ. ഇപ്പോൾ പത്മാവതി എന്ന ചിത്രം പോലും ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു സംസ്ഥാനം ഒരുപക്ഷെ കേരളമായിരിക്കും.
കാപട്യം, അതല്ലാതെ അതിന് വേറൊന്നും പറയാനില്ല. പത്മാവതി എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ചെലവാക്കി എടുക്കുന്ന ഒരു കൊമേഴ്സ്യൽ സിനിമയാണ്. ആ സിനിമ നമ്മുടെ നാട്ടിലുള്ള സിനിമയല്ല. ആ സിനിമയുടെ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയില്ല. ആ സിനിമ എന്തിന്റെ പേരിലാണ് എതിർക്കപ്പെടുന്നത് നമുക്കറിയില്ല. രാജസ്ഥാനിലെ ഒരു കർണി സേന എന്ന് പറയുന്ന വളരെ ചുരുങ്ങിയ ആളുകളുള്ള ഒരു ഗ്രൂപ്പ് ആ സിനിമയ്ക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്നു. അത് കുറെ കാലമായിട്ട് തുടങ്ങിയതാണ്. BJP ഏറ്റുപിടിക്കുന്നു, പൊളിറ്റിക്കലായിട്ട് അതിനെ മുതലെടുക്കുന്നു. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാകുന്നു. കഴിഞ്ഞ 25-30 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ചലച്ചിത്ര മേളകളിൽ പോകുന്ന സിനിമയാകുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ അവാർഡുകൾ കിട്ടിയ സിനിമയാകുന്നു. ആ സിനിമ കേരളത്തിലെ ചലച്ചിത്ര അക്കാദമി മലയാള സിനിമ ടുഡേ എന്നുള്ള വിഭാഗത്തിൽ ഒതുക്കിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ അതിനെപ്പറ്റി ആർക്കും മിണ്ടാനില്ല. ആ സിനിമ IFFI നിന്നും ജൂറി ഏകകണ്ഠമായിട്ട് തിരഞ്ഞെടുക്കുകയും ജൂറി ഒറ്റക്കെട്ടായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ജൂറി ചെയർമാൻ രാജിവെക്കുക പോലും ചെയ്തിട്ടും നമ്മുടെ നാട്ടിൽ യാതൊരു അനക്കവുമില്ല, പത്രങ്ങളിൽ യാതൊരു പരാമർശവും ഇല്ല. ഈ പത്മാവതിയെ പറ്റി പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് തരം പ്രതികരണമാണ് അവിടെ നിന്നുണ്ടാകുന്നത്? കാപട്ടി ഒന്നല്ലാതെ അതിന് എന്ത് പറയാനാണ്?
എന്തുകൊണ്ടാണ് ഈ കാപട്ടി? എന്തുകൊണ്ടായിരിക്കാം താങ്കളുടെ ചിത്രത്തോട് ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നത്?
എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ.
അല്ല, താങ്കൾക്കൊരു ഒരു സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം നന്നായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ താങ്കൾ.
അല്ല, എനിക്ക് എന്റെ അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അതൊക്കെ ഈ പറയുന്ന നമ്മുടെ സാംസ്കാരിക നേതാക്കന്മാരോടും പത്രമാധ്യമങ്ങളുടെ കുത്തക സ്ഥാപനങ്ങളോടും ചോദിക്കേണ്ടി വരും.
തീർച്ചയായും. എന്തായാലും ഞാൻ സനൽകുമാർ ശശിധരൻ എന്ന ഒരു സിനിമാ സംവിധായകനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. താങ്കൾക്ക് എന്താണ് താങ്കൾക്ക് സിനിമ? കാരണം മുഴുവൻ ദിവസത്തെ കളി എന്നൊരു ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഹാങ് ഓവർ ഇനിയും മനസ്സിൽ നിന്ന് മാറാത്തത് കൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്.
എന്റെ സിനിമ ശരിക്കും എന്നെ സംബന്ധിച്ചൊരു ഇൻട്രോസ്പെക്ഷൻ ആണ്. അത് ഞാൻ എന്ന വ്യക്തിയെ കുറിച്ചായാലും ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തെ കുറിച്ചായാലും എന്റെ രാജ്യത്തെ കുറിച്ചായാലും എന്റെ സംസ്കാരത്തെ കുറിച്ചായാലും ഒക്കെ ഉള്ള ഒരു തിരിഞ്ഞു നോട്ടം ആണ്, അല്ലെങ്കിൽ ഒരു വിശകലനമാണ് എന്റെ സിനിമ. അല്ലാതെ അതൊരു ആളുകളെ സുഖിപ്പിക്കുക, കുറച്ച് കാശുണ്ടാക്കുക, കയ്യടി വാങ്ങുക എന്നുള്ളതൊന്നുമല്ല എന്റെ സിനിമയുടെ ലക്ഷ്യം.
ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സിനിമ ഉണ്ടാക്കാം എന്നുള്ള ഒരു ആശയം കേരളത്തിൽ സജീവമായി കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു താങ്കൾ. എത്രത്തോളം കേരളത്തിൽ അതിനൊരു ഇത്തരം സിനിമകൾ വരികയാണെങ്കിൽ സാധ്യത ഇപ്പോഴും താങ്കൾക്ക് തോന്നുന്നുണ്ട്?
ക്രൗഡ് ഫണ്ടിങ് വളരെ വലിയൊരു ആശയമാണ്. കാരണം ഒരു ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ മൂലധന വ്യവസ്ഥയെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരു കലാരൂപമാണ്. അതിന് ഒരു വളരെ പെട്ടെന്ന് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് ധാരാളം കാശ് ആവശ്യമുണ്ട്, ധാരാളം പിന്നെ ആളുകളുടെ എഫേർട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മൂലധനത്തിന്റെ ഒരു ഇടപെടൽ സിനിമയുടെ കാര്യത്തിലുണ്ട്. അപ്പോ മൂലധനം പക്ഷെ എല്ലായ്പ്പോഴും ഈ പറയുന്ന പോലെ ഒരല്പം പിന്തിരിപ്പനാണ്. അത് അതിന് പിന്നെ ഒരു വലിയ മാസിനെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന തരം പിന്നെ എന്താണ് ആരെയും വേദനിപ്പിക്കാത്ത, എല്ലാരെയും സുഖിപ്പിക്കുന്ന, ഒരുതരം മയക്കുമരുന്ന സിനിമകൾ മാത്രം ഉണ്ടാക്കുന്ന ഇടപാട് മൂലധനത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോ അതിനെ തോൽപ്പിക്കാനുള്ള ഒരു വഴിയാണ് ശരിക്കും ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അതിന് ധാരാളം പേര് ചേർന്ന്, ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ധാരാളം പേര് ചേർന്നിട്ട് സിനിമ ഉണ്ടാക്കുന്ന ഒരാശയമാണ്. അപ്പൊ അവർക്ക് ഇഷ്ടമുണ്ടാകുന്ന, അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന, അവർക്ക് പറയാൻ കഴിയാത്ത, അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സംഗതി ഒരു സിനിമയിലൂടെ ആവിഷ്കരിക്കാനൊക്കെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പറ്റും. പക്ഷെ അതത്ര എളുപ്പമല്ല. കാരണം ഒരു ഒരാളെ അല്ലെങ്കിൽ ഒരു ആശയത്തെ വിശ്വസിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവണം, അതിനുവേണ്ടി ഇറങ്ങി നടക്കണം, ശരിക്കും കാലിലെ തൊലി പൊളിയും. അതുകൊണ്ട് അതൊന്നും അത്ര എളുപ്പമല്ല, പക്ഷെ സാധ്യതകൾ വളരെയധികം ഉണ്ട്.
എന്തായാലും ഞാൻ ഒറ്റ കാര്യം കൂടി താങ്കളുടെ ഈ ഒഴിവു ദിവസത്തെ കുറിച്ച് ചോദിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ താങ്കൾ ഒരുപാട് വേദികളിൽ ഉത്തരം പറഞ്ഞിട്ടുള്ള ചോദ്യമായിരിക്കും, എങ്കിൽ പോലും അത് കേൾക്കാത്ത ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി മാത്രം, ഈ ഇത്രയും ഒരു മണിക്കൂറോളം ഒറ്റ ക്യാമറ കട്ടില്ലാതെ ചെയ്യുക, അതും പരിചയസമ്പന്നരല്ലാത്ത അഭിനേതാക്കളെ കൊണ്ട് ചെയ്യുക എന്നൊരു ആശയം, ആ ആശയം എപ്പോഴായിരുന്നു താങ്കളുടെ മനസ്സിലേക്ക് വന്നത്? അതുപോലെ തന്നെ അത് നടപ്പാക്കിയെടുത്തതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് താങ്കൾ നേരിട്ടത്?
ആ സിനിമ ശരിക്കും നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന റിയൽ ലൈഫാണ്. അതിനകത്ത് സിനിമയില്ല. പലരും ചോദിക്കുന്നുണ്ട് ഇതാണോ സിനിമ, ഇത് സിനിമയല്ല, അത് ജീവിതം തന്നെയാണ്. അതുകൊണ്ടാണ് പലരും ആ ചോദ്യം ചോദിക്കുന്നത്, അത് സിനിമയല്ല. അപ്പോ അത് അത് ആവിഷ്കരിക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം സിനിമ എടുക്കുന്നു എന്നുള്ളൊരു ബോധ്യം വരുമ്പോഴാണ് നമ്മൾ പിന്നെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയും അതിനുവേണ്ടി വല്ലാതെ പതറുകയൊക്കെ ചെയ്യുന്നത്. അത്തരം ബോധ്യങ്ങളൊന്നും ഇല്ലാതെ, അത്രയും പേടിയൊന്നും ഇല്ലാതെ നമ്മൾ ചുറ്റുപാടും നമ്മൾ കാണുന്ന സംഗതി അതുപോലെ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പിന്നെ അത് അറിയാതെ അതിനകത്തേക്ക് വീഴുക എന്നുള്ള ഒരു ടെക്നിക്കാണ് അതിനകത്ത് ഉപയോഗിച്ചത്. അപ്പോൾ അത് ക്യാമറമാനായാലും ശരി, അതിനകത്തുള്ള ആക്ടേഴ്സ് ആയാലും, ഇവരൊന്നും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഒരു മണിക്കൂർ നീളുന്ന ഷോട്ട് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ള തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ കൂളായിട്ട് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന റിയൽ ലൈഫിനെ ഒന്ന് ആവിഷ്കരിച്ച് നോക്കിയതാണ്. അത് നന്നായി വന്നു എന്നുള്ളതാണ് അതിൻ്റെ വിജയം.
ഈ അതിനകത്തുള്ള ഡയലോഗുകൾ, അപ്പോൾ അവർ ആരും തപ്പിത്തുടങ്ങിയല്ലോ, ആരും ഡയലോഗ് പറയുന്നത്, എല്ലാവരും വളരെ പെർഫെക്റ്റായി ഡയലോഗ് പറഞ്ഞു പോവുകയാണ്. പരസ്പരമുള്ള സംഭാഷണ ശകലങ്ങൾ കളിക്കുന്ന സമയത്ത് പോലും വളരെയധികം വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അത് എല്ലാവരും പഠിച്ചതായിരുന്നോ മുൻകൂട്ടി, അതോ അപ്പോൾ കൃത്യമായി അവിടെ ഇംപ്രൊവൈസ് ചെയ്ത് പറയുന്ന രീതിയിലായിരുന്നോ?
ഈ ഡയലോഗുകളെല്ലാം തന്നെ പിന്നെ ആ സ്പോട്ടിലുണ്ടായതാണ്. പക്ഷെ വളരെ നല്ല ഡിസ്കഷനിലൂടെ ഉണ്ടായതാണ്. അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്ന ഡിസ്കഷനും സ്പോണ്ടേനിയസ് ആയിട്ട് മനസ്സിലേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എന്താണ് ആ സിനിമയുടെ ഔട്ട്പുട്ട് എന്നും എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആ സിനിമ എന്ത് തരത്തിലുള്ള സിനിമയാണെന്നറിയാം. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന പോലെ എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നറിയാം. അവരവരുടേതായ ഒബ്സർവേഷൻസ് അതിനകത്തേക്ക് കൊണ്ടുവരുന്നതിൽ സംവിധായകന് ബുദ്ധിമുട്ടില്ല എന്നറിയാം. അപ്പൊ അത്തരം വലിയ ഫ്രീഡം ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് പലരും ഒരാൾ അഭിപ്രായം പറയുമ്പോൾ മറ്റേയാള് പെട്ടെന്ന് അതിന് മറുപടി പറയുക, വേറെ ആൾ മറുപടി, അത് ഒരു ടെക്നിക്കാണ്. അത് സ്വാതന്ത്ര്യം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതല്ലെങ്കിൽ ഒരാൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേയാൾ മറുപടി പറയുന്നതിന് മുമ്പ് അയാൾ സംവിധായകനെ നോക്കും, ഞാൻ എന്താ പറയേണ്ടതെന്ന്. ഇത് അതിനകത്തൊരു പ്രശ്നമല്ല. ഇത് പിന്നെ അയാൾക്ക് തന്നെ തീരുമാനിക്കാം, ഞാൻ ഈ മൊമെന്റിൽ എന്താ പറയേണ്ടതെന്ന് അയാൾക്ക് തീരുമാനിക്കാം. അവിടെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഏത് ക്യാരക്ടറാണ് അയാൾ ചെയ്യുന്നത്, എന്താണ് അയാളുടെ പശ്ചാത്തലം, എന്താണ് ആ സിനിമയുടെ പശ്ചാത്തലം, ആ സിനിമ പറയുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് എല്ലാവർക്കും അറിയാമായിരുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അത്തരം ഡയലോഗുകളും അതിന് മറുപടികളും ഒക്കെ ഉണ്ടായി. അത് സ്വാഭാവികമായിട്ടുണ്ടായൊരു പ്രക്രിയയാണ്.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ സനൽകുമാർ ശശിധരൻ ഇത്രയധികം നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് എസ് ബി എസ് മലയാളത്തിലൂടെ സംസാരിച്ചതിന്. എന്തായാലും എല്ലാവിധ ആശംസകളും താങ്കൾക്ക് നേരുകയും ചെയ്യുന്നു. കൂടുതൽ കൂടുതൽ ചിത്രങ്ങൾ താങ്കളിൽ നിന്നുണ്ടാകട്ടെ എന്ന്.
താങ്ക് യു.